ജീവിതം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ ഇന്ത്യ ഓർക്കുന്നുവെന്നും ജന്മനാട്ടിൽ അവർക്കായി അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കാനുള്ള വേദിയാണ് പ്രവാസി ഭാരതീയ ദിവസ്. എല്ലാ വർഷവും ജനുവരി 7 മുതൽ 9 വരെ ഏതെങ്കിലും ഇന്ത്യൻ നഗരത്തിലായിരിക്കും പ്രവാസി ഭാരതീയ ദിവസ് നടക്കുക. പ്രവാസ ജീവിതം കഴിഞ്ഞ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസം എന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായി മാറുന്നത്. ഈ സമ്മേളനത്തിനായി ഇന്ത്യയിലേക്കെത്താൻ എല്ലാ പ്രവാസി ഇന്ത്യക്കാർക്കും കഴിയാത്തതിനാലാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചെറു സമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങിയത്. റീജിയണൽ പ്രവാസി ഭാരതീയ ദിവസ് എന്ന പേരിൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സാന്നിധ്യം കൂടി വരികയും ഓസ്ട്രേലിയ ഇന്ത്യ ബന്ധം മുൻപെന്നത്തേക്കാളും മെച്ചപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തവണത്തെ റീജിയണൽ പ്രവാസി ഭാരതീയ ദിവസ് സിഡ്നിയിലേക്കെത്തുകയായിരുന്നു. സിഡ്നി ഹാർബറിന് സമീപത്തെ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം ന്യൂ സൌത്ത് വെയിൽസ് പ്രീമിയർ ബാരി ഓഫാരലും ഇന്ത്യൻ പ്രവാസകാര്യമന്ത്രി വയലാർ രവിയും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ബാരി ഓഫാരൽ ഉദ്ഘാടന പ്രസംഗത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചതും രസകരമായി.
Can I apologize that not only were you and I delayed this morning, but obviously others have been delayed as we put on monsoonal weather to remind people of what India can be like when rains fall. I'm sure that something has happened in this city this morning that would never happen in any city in India, especially in Kerala. Traffic has slowed. People have been delayed. But I'm sure that will not prevent this being an incredibly successful 2 days. The 2 days where India rightly seeks to engage the diaspora. Because just as I understood when I came to office, in a city in which there are people from 192 different nationalities, many of whom do business with the lands from which they came, that if we can grow their businesses, if we can assist them in succeeding even further with the trade they do back to their home countries, they will also create additional opportunities in those lands as well as in this state. And I think that there's the need to do that. The need to do that is just as strong with India as elsewhere, because it is that economic growth, as I said, that will determine our futures.
3 ദിവസത്തെ സമ്മേളനമായിരുന്നു ഇത്. പരസ്പര പങ്കാളിത്തത്തോടെയുള്ള ഭാവി എന്ന വിഷയത്തിൽ ഊന്നി നടന്ന സമ്മേളനത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഓസ്ട്രേലിയയിലെയും സമീപ രാജ്യങ്ങളിലെയും ഇന്ത്യൻ വംശജർക്ക് ജന്മനാടുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും വിവിധ സെഷനുകളിലായി ചർച്ചകൾ നടന്നു. വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതികം, കലാസാംസ്കാരികം, മാധ്യമരംഗം തുടങ്ങിയ വിവിധ മേഖലകളിലെ പരിതസ്ഥിതികളെക്കുറിച്ചും സഹകരണത്തെക്കുറിച്ചും ചർച്ചകളുണ്ടായിരുന്നു. ചർച്ചകൾ മാത്രമല്ല, ഇന്ത്യയുടെ സംസ്കാരം വിളിച്ചു പറയുന്ന കലാപരിപാടികളുടെ മേള കൂടിയായിരുന്നു ഇത്. ഇത്രയും ചർച്ചകളും ആഘോഷങ്ങളുമെല്ലാം നടന്നതിനിടയിലും പലരും ഉയർത്തിയ ചില സംശയങ്ങൾ ബാക്കിയാകുന്നു. ഇന്ത്യൻ സർക്കാർ ഇത്ര ആഘോഷമായി നടത്തിയ ഈ മേള ഓസ്ട്രേലിയയിലെ എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരുന്നു എന്ന സംശയം ഇത് സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും ഉയർത്തുന്നുണ്ടായിരുന്നു. കൺവെൻഷൻ സെന്ററിലെ ഒഴിഞ്ഞുകിടന്ന സീറ്റുകളാണ് ഈ സംശയത്തിന് കാരണമായത്. അതോ അറിഞ്ഞിട്ടും പങ്കെടുക്കാൻ മിക്കവർക്കും താൽപ്പര്യമില്ലാതിരുന്നതാണോ എന്നും വ്യക്തമല്ല. പങ്കാളിത്തം മാത്രമല്ല, ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ടോ എന്ന ചോദ്യവും ഓസ്ട്രേലിയയിൽ തന്നെയുള്ള സമ്മേളന പ്രതിനിധികളും ഉയർത്തിയിരുന്നു. ഓസ്ട്രേലിയൻ മലയാളികൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന നഴ്സിംഗ് മേഖലയിലെ മടങ്ങിപ്പോക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മലയാളി കൂട്ടായ്മകൾ പലരും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിലേക്ക് എത്തിച്ചു. എന്നാൽ അവയെക്കുറിച്ചൊന്നും സമ്മേളനത്തിൽ ചർച്ച നടന്നില്ല. മലയാളി നഴ്സുമാരുടെ പ്രശ്നത്തെക്കുറിച്ച് പ്രവാസികാര്യമന്ത്രി വയലാർ രവി SBS മലയാളത്തിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്.
ഇന്ത്യയിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യയിലും നഴ്സുമാർ അവരുടെ ഒരു അവർക്ക് പൈസ കൊടുത്തിട്ട് അവിടെ ആളുകൾ ഏജന്റുമാർ പൈസ വാങ്ങി അവരെ ജോലിക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഏർപ്പാടിനെതിരായി ഞാൻ തന്നെ പലവട്ടം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആ ചതിയിൽ വീഴരുത് എന്നും പല വട്ടമുണ്ട്. അതിന് കുറേ കുറവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല പൈസ കൊടുക്കാതെ രൂപ, അതായത് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാതെ തന്നെ ഈ രാജ്യങ്ങളിൽ ജോലി കിട്ടും, ഇവിടെ ട്രെയിനിങ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നേഴ്സുമാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഡോക്ടർമാർ, പ്രത്യേകിച്ച് നേഴ്സുമാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഏജന്റുമാരെ വിശ്വസിക്കാതിരിക്കുക, അവർ പറയുന്നത് കേൾക്കാതിരിക്കുക. നിങ്ങൾ അവർക്ക് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിൽ ജോലിക്ക് നേരിട്ട് അപ്ലൈ ചെയ്താൽ അവർക്ക് ജോലിക്ക് വരാൻ കഴിയും. ഈ ഏത് രാജ്യത്തും പോകാൻ കഴിയും. അതിനുള്ള ഒരു സംവിധാനം കേരള ഗവൺമെൻറ് ഉണ്ടാക്കണം എന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് കേരളത്തിലുള്ള മലയാളികളായ നേഴ്സുമാരെയൊക്കെ പുറത്തേക്ക് അയക്കാൻ അവർക്ക് കഴിയും.
എന്തായാലും ഇന്ത്യൻ സർക്കാരിന്റെ പിന്തുണയോടെ ഓസ്ട്രേലിയയിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ പരിപാടിയായിരുന്നു പൂർത്തിയായത്. ഇതുകൊണ്ട് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജർക്കും ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിനും എന്ത് ഗുണമുണ്ടായി എന്നത് സമീപകാല ഭാവിയിൽ തന്നെ കണ്ടറിയേണ്ടതാണ്.